ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസത്തിൽ ദൈവം മുൻപാകെ വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ്റെ കോണം വലിയവനായ ദൈവം കൃപ ചെയ്തിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യാം. ഇന്ന് എവൻഗെലിയനായി വായിച്ചു കേട്ട വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാകുന്നു നമ്മൾ വായിച്ചു കേട്ടത്. അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഫോർ ഗോഡ് ഈസ് സ്പിരിറ്റ്, സോ ദോസ് ഹു വർഷിപ്പ് ഹിം മസ്റ്റ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്. എൻ്റെ അവസാനത്തെ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, സെലിബ്രേഷൻ ഓഫ് ലൈഫ് ത്രൂ വേർഡ് ആൻഡ് വർഷിപ്പ്. ഒരാഴ്ചയ്ക്ക് മുൻപ് പ്രസംഗിച്ചതായ പ്രസംഗം, സെലിബ്രേഷൻ ഓഫ് ലൈഫ് ത്രൂ വേർഡ് ആൻഡ് വർഷിപ്പ്. ഇന്ന് സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവം എങ്ങനെയുള്ളവനെന്ന് അറിയുമ്പോഴും ദൈവത്തോട് ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഈ ദൈവത്തെ നാം അറിയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് നാം ക്രിസ്തുവിനെ ദൈവത്തെ അറിയുന്നത്. വി നോ ഗോഡ് ഓൺലി ത്രൂ ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്. ദൈവഹിത പ്രകാരം ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ട, എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിനായിട്ട് അയക്കപ്പെട്ട ആ ക്രിസ്തുവിലൂടെ നാം ദൈവത്തെ, അവൻ്റെ കൃപകളെ കാണുന്നു, മനസ്സിലാക്കുന്നു. ഈ ദൈവത്തോടുകൂടെ ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. ഇന്ന് വായിച്ചു കേട്ടതായ വായന ഭാഗങ്ങളെല്ലാം ഈ തരത്തിൽ നമ്മെ ചിന്തിപ്പിക്കുകയും ദൈവത്തെ അറിയുവാൻ കൂടുതൽ നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന വായന ഭാഗങ്ങളാണ്. 1-ാം പാഠഭാഗമായിട്ട് വായിച്ച ഭാഗം ഏതായിരുന്നു? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം. ഉസ്സീയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നതായിട്ടുള്ള ആ വലിയ ദർശനം. അവിടെ ഏറ്റവും മനോഹരമായിട്ട് നാം കാണുന്നതായ ഭാഗമുണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. ക്ലെൻസ് മീ. ആകയാൽ അവിടെ നിന്ന് ഒരു തീക്കനലെടുത്ത് എൻ്റെ നാവിന്മേൽ തൊടുവിച്ച് എന്നെ നീ ശുദ്ധീകരിക്കണമേ. ആർ എനിക്ക് വേണ്ടി പോകുമെന്നുള്ള കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അവിടെ പറയുന്നു, അടിയനെ അയക്കണമേ. ഗോഡ് സെൻഡ് മീ. ശുദ്ധീകരിക്കപ്പെട്ട, ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിജീവിതങ്ങളായി ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കണം എന്നത്രയ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 2-ാം പാഠഭാഗമായി വായിച്ചതായ ഭാഗം 1 യോഹന്നാൻ 5:1 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളാണ്. 1 ജോൺ 5:1-12. ആ ഭാഗത്തിലൂടെയും ദൈവം ആരാണ് എന്നും ദൈവകൃപയിൽ ജീവിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതും ഓർമ്മപ്പെടുത്തുന്നു. ആ ഭാഗത്തെ കൂടുതൽ ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് വളരെ മനോഹരമായ ഒരു പാട്ട്, ഇന്ന് പാടിയ പാട്ടൊക്കെ വളരെ മനോഹരമായിരുന്നു എന്നല്ല ഉദ്ദേശിച്ചത്. ഇന്നത്തെ ഈ വചനധ്യാനവുമായി ബന്ധപ്പെട്ടതായ ഒരു പാട്ട് നമ്മൾ പാടുകയുണ്ടായി. അത് കൊയർ മനസ്സ് വെച്ചാൽ നമുക്കൊന്നുകൂടെ പാടാം. ക്രിസ്തീകീർത്തനങ്ങൾ 367-ാമത്തെ പാട്ട്. ഈ പാട്ട് പാടുന്നത് നമുക്ക് കഴിയുന്നതും ഒരുമിച്ച് പാടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ 1-ാമത്തെ സ്റ്റാൻസായും ചരണവും പിന്നീട് അതിൻ്റെ 4-ാമത്തെ ചരണവും നമുക്ക് പാടാം.
ദിവ്യസ്നേഹം എന്നോടു വർണ്ണിക്കാം, തൻ ജീവനേ പേർക്കാൻ വെച്ച വൃത്താന്തവും ആയതനിക്കപ്പോഴും ആനന്ദം നൽകും. സ്നേഹ കോടി കീഴിൽ വസിക്കും ഞാനെന്നും, യേശുവിൻ ദിവ്യസ്നേഹം, യേശുവിൻ ദിവ്യസ്നേഹം, യേശുവിൻ ദിവ്യസ്നേഹം എന്നോട് സ്നേഹം എന്നോട് നിർബന്ധിക്കും നാദനെ ശുദ്ധിയിൽ ജീവിപ്പാ. ഈ സ്നേഹം ദിനം തോറും എൻ സോദരരോടു കാണിപ്പാൻ നിന്റെ കൃപ നൽകേണം ദൈവമേ. യേശുവിൻ ദിവ്യ സ്നേഹം, യേശുവിൻ ദിവ്യ സ്നേഹം, യേശുവിൻ ദിവ്യ സ്നേഹം എന്നോട്
യേശുവിലൂടെയാണ് നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുന്നത്. ഈ യേശുവിലൂടെയാണ് ഈ നാം ദൈവത്തെ കാണുന്നത്. അവിടെ 4-ാമത്തെ സ്റ്റാൻസായിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. ഈ ലോകത്തിൽ നിന്റെ മക്കളായി ജീവിപ്പാൻ, ഈ ലോകത്തിൽ സഹോദര സ്നേഹതുല്യം ജീവിപ്പാൻ ഞങ്ങളെ നീയ പ്രാപ്തർ ആക്കണമേ. ഞാൻ പറഞ്ഞല്ലോ, 2-ാം പാഠമായിട്ട് വായിച്ചതായ ഭാഗം 1 യോഹന്നാൻ 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗം, 4-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് 20-ാമത്തെ വാക്യത്തിലൂടെയാണല്ലോ. 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നത് അല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. വി കനോട്ട് ട്രൂലി ലവ് ഗോഡ് വൈൽ നെഗ്ലക്റ്റിംഗ് ടു ലവ് ദോസ് ഹു ആർ ക്രിയേറ്റഡ് ഇൻ ഹിസ് ഇമേജ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സഹോദരനെ ഓട് നിസ്സാര എന്ന് പറഞ്ഞാലോ നീ അഗ്നിനരകത്തിന് യോഗ്യനായിട്ട് തീരും. ഈ ദൈവത്തെ അറിയുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ദൈവത്തെ അറിയുന്നത് എന്തിനു വേണ്ടിയാണ്? സ്നേഹത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുവാനാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഇവിടെ നമ്മൾ ആദ്യം വായിച്ചതായിട്ടുള്ള ഭാഗത്ത് ഓർമ്മപ്പെടുത്തി, ഗോഡ് ഈസ് സ്പിരിറ്റ്. വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്.
ആത്മാവാകുന്നതായിട്ടുള്ള സ്നേഹം, എന്നിലും നിങ്ങളിലും പരിവർത്തിക്കുന്നതായിട്ടുള്ള സ്നേഹം.
സ്നേഹമില്ലാത്തവന് ദൈവത്തെ അറിയുവാനോ സഹോദരനെ അറിയുവാനോ സാധിക്കുകയില്ല എന്നുകൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായമാണല്ലോ രണ്ടാം പാഠമായി വായിച്ചത്. അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ്:
യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് അതിനാൽ അറിയാം.
ഇറ്റ് ഈസ് ഗോഡ് ഹു ഡിറ്റർമൈൻസ് ഹു ദി അതർ ഫാമിലി മെമ്പേഴ്സ്
ഈ അതർ എന്നുള്ളത് അവിടെ നാം ചിന്തിക്കേണ്ടുന്നതായിട്ടുള്ള ഒന്ന് തന്നെയാണ്.
ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ആണ് തീരുമാനിക്കുന്നത് ആരെയാണ്
ബാക്കി പറയുന്നില്ലല്ലോ, സ്തോത്രം.
ആരെയാണ് സ്നേഹിക്കേണ്ടുന്നത് എന്ന് ഞാനും നിങ്ങളുമാണ് ഇന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആരെ സ്നേഹിക്കണമെന്നുള്ളത് ആര് തീരുമാനിക്കുന്നു?
ദൈവം തീരുമാനിക്കുന്നു. ദൈവം തീരുമാനിക്കുന്നവനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ദൈവത്തെ സ്നേഹിക്കുവാൻ, ഈ ദൈവത്തെ അറിയുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വി ആർ സിംപ്ലി കോൾ ടു അക്സെപ്റ്റ് ആൻഡ് ലവ് അതേഴ്സ്.
വളരെ ചെറിയൊരു കാര്യം മാത്രമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്താണ്?
സ്നേഹിക്കുക.
എങ്ങനെ സ്നേഹിക്കണം?
പിതാവ് മകനെ സ്നേഹിച്ചതുപോലെ.
കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, തൻ്റെ പ്രാർത്ഥനയിലൂടെ ഓർമ്മപ്പെടുത്തുന്നു.
പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കണം.
ഒരുമിച്ചാണ് ഇരിക്കുന്നത്, പക്ഷേ ഒന്നായിട്ടാണോ?
അല്ലേ?
ഒരുമിച്ചാണ് ഇരിക്കുന്നത്, ഒന്നായിട്ടാണോ? ഒരുമിച്ചാ പ്രാർത്ഥനയ്ക്ക് വരുന്നത്?
ഇവിടെ ഇന്ന് ഞാനും നിങ്ങളും ഈ ദൈവവചനം കേൾക്കുകയും ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഇത് പ്രമാണിക്കുവാൻ എനിക്കും നിങ്ങൾക്കും പലപ്പോഴും സാധിക്കുന്നില്ല.
വി ആർ നോട്ട് ഏബിൾ ടു പ്രാക്ടീസ് വാട്ട് വി സേ.
ആ ഒരു ആത്മീക അപജയമാണ് ഇന്ന് നമുക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത്.
ഇതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് എന്താണ് ആവശ്യം? ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നിൻ്റെ ശ്രദ്ധയെ തിരിക്കേണ്ടുന്നത് ആവശ്യമാണ്.
ഇതിൽ നിന്ന് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നോക്കേണ്ടുന്നത് ആവശ്യമാണ്.
ദൈവത്തിങ്കിലേക്ക് നോക്കുക മാത്രമല്ല, ദൈവത്തോടുകൂടെ സഞ്ചരിക്കേണ്ടുന്നത് ആവശ്യമാണ്.
ലുക്ക് അപ് ടു ഗോഡ് ആൻഡ് വോക്ക് വിത്ത് ഗോഡ്. അതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ദൈവത്തോടു കൂടെ സഞ്ചരിക്കുക.
എന്നും വൈകിട്ട് ദൈവം വരുമായിരുന്നു സഞ്ചരിക്കാൻ, കൂടെ നടക്കാൻ.
ഹി യൂസ് ടു കം ടു വാക്ക് വിത്ത് ദം. വൺ ഡേ വെൻ ഹി കെയിം ദേ വെയർ നോട്ട് ദെയർ ഓർ ദേ വെയർ നോട്ട് വില്ലിംഗ് ടു വാക്ക് വിത്ത് ദം.
ആരാ?
ഏ
അതെ,
കർത്താവ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നടക്കുവാനായിട്ടാണ് ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്.
ഇവിടെ നാം ചോദിക്കേണ്ടുന്ന ചോദ്യം,
വേർ ആർ വി, വേർ ഐ സ്റ്റാൻഡ്,
ഞാൻ ഇന്ന് എവിടെ നിൽക്കുന്നു,
ഞാൻ ഇന്ന് ആരോടുകൂടെ സഞ്ചരിക്കുന്നു,
വിത്ത് ഹും ഐ വോക്ക്.
ഇത് വളരെ നാം ചിന്തിക്കേണ്ടുന്നതായ ഒരനുഭവമാണ്.
അയലോക്കത്തെ ചെറുക്കനെ ആ മാടക്കടെ കണ്ട ഉടനെ ചെന്ന് വീട്ടിൽ ചെന്ന് പറയും, നിൻ്റെ നിങ്ങളുടെ മക്കളുണ്ടല്ലോ, അണ്ടോ അതുവഴി പോയായിരുന്നു.
ഈ ഇവിടെ മാടക്കട ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ നമുക്ക് അറിയത്തില്ലല്ലോ. പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന് ഇന്ത്യയിൽ പോയൊരു ഉദാഹരണമായിട്ട് കൊണ്ടുവന്നതാണ്, സോറി.
ഇന്ന് ഞാനിന്ന് എൻ്റെയും നിങ്ങളുടെയും മനസ്സ് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, ചിന്തകളെപ്രകാരമാണ് പോകുന്നത്, ഈ ദൈവത്തോടുകൂടെ സഞ്ചരിക്കുവാനായിട്ടുള്ള വ്യഗ്രത എത്രമാത്രമാണ് നമുക്ക് ഉള്ളത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടുന്നത് ആവശ്യം തന്നെയാണ്.
ഇവിടെ പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കാൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് അതിനാൽ അറിയാം. അല്ലായെങ്കിൽ നിൻ്റെ സഹോദരനെ നീ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നീ മരണത്തിന് യോഗ്യനാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നും നാലും വാക്യങ്ങൾ, ഒന്ന് യോഹന്നാൻ 5:3 മൂന്നും നാലും വാക്യങ്ങൾ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവ അല്ല. ഇറ്റ് ഈസ് വെരി ലൈറ്റ്. ദ ലോ ഈസ് വെരി ലൈറ്റ്. ദ റൂൾ ഈസ് വെരി ലൈറ്റ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങാനും, ഇനി എങ്ങാനും ഇഫ് യു ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഹാർഡ്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, നിൻ്റെ സകലഭാരവും എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാനതിനെ ചുമക്കാം. ഇതിനപ്പുറം ഗ്യാരൻ്റി എന്തുവാ വേണ്ടിയേ?
ഇവിടെ പറയുന്നു, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവ അല്ല. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഇനി എങ്ങാനും അത് ഭാരമുള്ളതായിട്ട് നിനക്ക് തോന്നിയാൽ നിൻ്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാനതിനെ ചുമക്കാം. ഐ ആം വിത്ത് യു ടു ക്യാരി യുവർ ബേർഡൻ.
വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ജീവിതത്തിലൂടെയാണ് നാം ഇത് മനസ്സിലാക്കുന്നത്, ജീവിതത്തിലൂടെയാണ് നാം ഇത് അറിയേണ്ടുന്നത്. പിന്നീടും പിന്നീടവിടെ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ? നമ്മളുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? The hard work and self-discipline of serving Christ is no burden to those who love him.
ഈ ക്രിസ്തുവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കണം. നമ്മൾ ഇന്ന് ഞാൻ ആ പാട്ട് പാടുവാനായിട്ട് ഉദ്ദേശിച്ചതിൻ്റെ ഒരു ഒരു കാരണം അതുതന്നെയാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ഈ സ്നേഹത്തെ നമ്മുടെ മെഞ്ചോട് ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം.
യേശുവിൻ ദിവ്യ സ്നേഹം എന്നോട് വർണ്ണിക്കാം.
ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് യേശുവിൻ്റെ സ്നേഹമെന്ന് പാട്ടുകാരൻ നമ്മളോട് പറയുമ്പോൾ,
എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ സ്നേഹമുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. 6 വാക്യങ്ങൾ, ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവും സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ? സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യമോ? അവൻ തൻ്റെ പുത്രനെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ആദിമ സഭാ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ആദിമ സഭയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ചില പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നു. ദ ക്രൈസ്റ്റ് വാസ് ഓൺലി ബിറ്റ്വീൻ ഹിസ് ബാപ്റ്റിസം ആൻഡ് ഹിസ് ഡെത്ത്. യേശുവിൻ്റെ, യേശു എന്ന വ്യക്തിയുടെ സ്നാനത്തിനും മരണത്തിനും ഇടയിൽ മാത്രമേ അവനിൽ ദിവ്യത്വം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു പഠിപ്പിക്കലുണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അതിനെ നെഗേറ്റ് ചെയ്യുന്നത്. ആ കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ പുത്രനായി ഈ ലോകത്തിലേക്ക് വന്ന് ഈ ലോകത്തിൻ്റെ ഭാരങ്ങളെ ചുമന്ന് ഈ ലോകത്തിലെ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തു ഇന്ന് നമ്മോടുകൂടെയും ജീവിക്കുന്നത് അവൻ ദൈവമാകയാൽ ആണ്. ഇന്ന് എവൻഗേലിയനായി വായിച്ചതായ ഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കണ്ടു, ശമര്യാകാരത്തെ സ്ത്രീ പറയുന്നു എന്താണ്, ഞാൻ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, എപ്പോൾ വരുമെന്ന് ഞാൻ അറിയുന്നില്ല. അവിടെ ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ മശിഹ, ഞാൻ തന്നെ മശിഹ എന്ന് പറയുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ടുന്നത് അവിടെ പറയുന്നു, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, നിന്റെ ജീവിത ഹൃദയത്തിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടുന്നത്. ഈ ദൈവത്തെ അറിഞ്ഞുവെങ്കിൽ മാത്രമേ നിനക്ക് ആരാധിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നു ആത്മാവും ജലവും രക്തവും അവനെ സാക്ഷീകരിക്കുന്നു. ആത്മാവും ജലവും രക്തവും അവനെ സാക്ഷീകരിക്കുന്നു. അതെ, പരിശുദ്ധാത്മാവും കർത്താവിൻ്റെ സ്നാന സമയത്തുള്ളതായ അനുഭവങ്ങളും കർത്താവിൻ്റെ ക്രൂശുമരണ സമയത്തുള്ളതായ അനുഭവങ്ങളും ഇവൻ ദൈവപുത്രനെന്ന് സാക്ഷീകരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ദൈവത്തെ കൈക്കൊള്ളുക, ഇവനെ ആരാധിക്കുക, ഇവനിൽ ജീവിക്കുക. ഏറ്റവും അവസാനമായി 12-ാമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ അവസാനിക്കുന്നത്, 11-ഉം 12-ഉം വാക്യങ്ങൾ. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. Whoever believes in Jesus has eternal life. നിത്യജീവൻ്റെ അനുഭവക്കാരാണ് ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും. ഇത് ദൈവം നമുക്ക് തന്ന ദാനമാണ്. അങ്ങനെയെങ്കിൽ ഈ നിത്യജീവൻ്റെ അനുഭവത്തെ നമ്മളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ സാധിക്കണം. നേരത്തെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ ലോക, ഈ നിത്യജീവൻ എന്ന് പറയുന്നത്, ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ ഒന്നാണ്. ഇറ്റ് ഈസ് അൻ എക്സ്റ്റെൻഷൻ ഓഫ് ദ വേൾഡ്ലി ലൈഫ്, ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ. അപ്പോൾ ഈ ലോകത്തിൽ ദൈവത്തോടുകൂടെ ചേർന്ന് ജീവിതം നയിക്കാത്തവന് നിത്യജീവൻ്റെ അനുഭവത്തെ തിരിച്ചറിയുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിൽ ദൈവത്തോടുകൂടെ ജീവിക്കുക, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലിവ് വിത്ത് ഗോഡ്, വർഷിപ്പ് ഹിം വിത്ത് ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്. കർത്താവിൽ പ്രിയമുള്ളവരെ, അവിടെ അതിനെ ഏറ്റവും ലഘുവായിട്ട്, ഏറ്റവും ലൈറ്റായിട്ട് ദൈവം അതിനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഗോഡ് ഇസ് ലവ് എന്ന് പറയുന്നത്. ഈ സ്നേഹത്തിലൂടെ മാത്രമേ, എൻ്റെ ആത്മാവിലെ സ്നേഹത്തിലൂടെ മാത്രമേ എനിക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ദൈവസ്നേഹത്തിൽ നടക്കുവാനും ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ. എനിക്കെന്നെ സ്നേഹിക്കുവാൻ സാധിക്കണം, എനിക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കണം, എനിക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ സാധിക്കണം. കർത്താവ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനോഹരമായ ജീവിതമാണ്. ഈ ജീവിതം നഷ്ടപ്പെടുത്തി കളയുവാനായിട്ടുള്ളതല്ല. ഈ ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്നുവെങ്കിൽ അത് ദൈവത്തോടുള്ളതായ വലിയ നിന്ദയാകുന്നു. അങ്ങനെയെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ, ഈ വിശുദ്ധ സംസർഗത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ, ഈ ദൈവത്തെ അറിയുവാനും ഈ ദൈവത്തെ സ്നേഹിക്കുവാനും അവനോട് കൂടെ യാത്ര ചെയ്യുവാനും നമുക്ക് പരിശ്രമിക്കാം. അതെ, ഇവിടെ ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവം ആത്മാവാകുന്നു, ദൈവം ആത്മാവാകുന്നു. അവനെ സത്യത്തിലും ആരാധിക്കണം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആ വലിയ അനുഭവത്തിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ. ജോ പ്രാർത്ഥിക്കുന്നു.